2020 സെപ്റ്റംബർ 3 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മുഖപ്രസംഗം. ചാവേർ രാഷ്ട്രീയം മതിയാക്കണം. ഒരുമയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം വിളംബരം ചെയ്യുന്ന ഓണനാളുകൾ രാഷ്ട്രീയ കുടിപ്പകയിൽ രക്തപങ്കിലമാകുന്ന ദുരനുഭവം കുറച്ചുകാലമായി മലയാളി സമൂഹത്തെ നിരന്തരം പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വടക്കൻ ജില്ലകളാണ് സാധാരണ ഇത്തരത്തിലുള്ള അരിംകൊലകൾക്ക് സാക്ഷിയാകാറുള്ളത്. ഇക്കുറി ആ ദൌർഭാഗ്യം തിരുവനന്തപുരം ജില്ലക്കാർക്കായി മാറ്റിവെക്കുകയായിരുന്നു. തിരുവോണത്തലേന്ന് രാത്രി ജില്ലയുടെ പ്രാന്തപ്രദേശമായ തേമ്പാമൂട്ടിൽ DYFIയുടെ 2 യുവപ്രവർത്തകരെ നടുറോഡിൽ ഓടിച്ചിട്ട് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു. രാഷ്ട്രീയ വൈരം തീർക്കാൻ കോൺഗ്രസ് പ്രവർത്തകരായ ചിലർ ചേർന്ന് ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണിതെന്നാണ് പോലീസ് ഭാഷ്യം. കോൺഗ്രസ് നേതൃത്വം ഇത് നിഷേധിക്കുന്നുണ്ടെങ്കിലും സംഭവത്തോടനുബന്ധിച്ച് പോലീസ് പിടിയിലായവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം ആരോപണം ശരിവെക്കുന്നതായി കാണാം. രാഷ്ട്രീയ വൈരം തീർക്കാൻ നട്ടപ്പാതിരയ്ക്ക് കത്തിയും വടിവാളും മറ്റ് ആയുധങ്ങളുമായി തെരുവിലിറങ്ങി ഇരയെ പതിയിരുന്ന് ആക്രമിച്ച് അതിനിഷ്ഠൂരമായി വധിച്ച് കണക്ക് തീർക്കാൻ ശ്രമിക്കുന്ന സംഘങ്ങൾ ഗാന്ധി ശിഷ്യന്മാർക്കിടയിലും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന അമ്പരപ്പിക്കുന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കാനേ ആവുന്നുള്ളൂ. ഓണക്കച്ചവടം തീർത്ത് കടപൂട്ടി വീട്ടിലേക്ക് ബൈക്കിൽ ഇറങ്ങിത്തിരിച്ച മിഥിലാജ് 32 വയസ്സ്, ഹക് മുഹമ്മദ് 28 വയസ്സ് എന്നീ 2 ചെറുപ്പക്കാരാണ് കൊലക്കത്തിക്ക് ഇരയായത്. ഇവർക്കൊപ്പം മറ്റൊരു യുവാവ് കൂടി ഉണ്ടായിരുന്നു. അക്രമികളുടെ പിടിയിൽപ്പെടാതെ അയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അരിംകൊല നടന്ന് മണിക്കൂറുകൾക്കകം പ്രതികളെ പോലീസ് പിടികൂടിയതാണ് എടുത്തുപറയേണ്ട കാര്യം. പ്രതികളിൽ 2 പേരെ സഹായിച്ചതിന്റെ പേരിൽ ഒരു സ്ത്രീയും പിടിയിലായിട്ടുണ്ട്. പിടിയിലായ 9 പേരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവത്തിന് രാഷ്ട്രീയ പശ്ചാത്തലം നൽകുന്നതും ഈ കണ്ടെത്തലാണ്. 1 കൊല്ലം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളിലെ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് DYFI കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ കശപിശയും തുടർന്നുണ്ടായ വൈരവുമാണ് ഉത്രാടരാത്രിയിലെ കൊലപാതകങ്ങളിൽ കലാശിച്ചതെന്ന വിവരമാണ് പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിലുള്ളത്. DYFI പ്രവർത്തകരിൽ ഒരാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ഒരു സംഭവത്തിന് പിന്നിലും കോൺഗ്രസ് പ്രവർത്തകരുടെ പേര് ഉയർന്നുകേട്ടിരുന്നു. ഈ സംഭവങ്ങളുടെയൊക്കെ തുടർച്ചയായിട്ടാകാം ഇപ്പോഴത്തെ അരിംകൊല നടന്നിട്ടുള്ളതെന്ന നിഗമനവും ഉണ്ട്. പൂർവചരിത്രം എന്തുതന്നെയായാലും നാട്ടുകാർക്കിടയിൽ പ്രിയങ്കരരും അധ്വാനശീലരും ഉപകാരികളുമായ 2 യുവാക്കളുടെ വിലപ്പെട്ട ജീവനുകളാണ് വീണ്ടുവിചാരമില്ലാത്ത പ്രവൃത്തിയിലൂടെ പൊതുനിരത്തിൽ വച്ച് ഇല്ലാതായത്. അങ്ങിങ്ങായി ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമ്പോഴെല്ലാം ഇത്തരത്തിൽ ഇനിയൊന്ന് എവിടെയും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാരും ഭാര്യമാരും സഹോദരങ്ങളുമാണ് സമൂഹത്തിലുള്ളത്. ഊരും പേരും അറിയാത്തവരാണെങ്കിലും അന്ധമായ രാഷ്ട്രീയ വൈരത്തിന് മുന്നിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ ഓർത്തു വേദനിക്കാത്തവരായി ആരും കാണില്ല. മറ്റ് ആരുടെയൊക്കെയോ കത്തിമുനയിലും വാൾത്തലയിലും പ്രാണൻ വെടിയേണ്ടി വരുന്ന ഹതഭാഗ്യർക്കും വീട്ടിൽ മാതാപിതാക്കളും ഭാര്യയും കുഞ്ഞുങ്ങളും സഹോദരങ്ങളുമൊക്കെ ഉള്ളവരാകും. കാലം എത്ര കടന്നുപോയാലും അവരുടെ മനസ്സുകളിൽ നിന്ന് ആ കൊടിയ വേദന പൂർണമായും മാഞ്ഞു പോകാനിടയില്ല. തേമ്പാമൂട്ടിൽ കൊല്ലപ്പെട്ട 2 യുവാക്കൾക്കും അവരുടെ തണലിൽ കഴിയുന്ന സംതൃപ്തമായ കുടുംബങ്ങളുണ്ട്. ജീവിതത്തിന്റെ ഏറ്റവും നല്ല പ്രായത്തിൽ നഷ്ടമായ അവരെയോർത്ത് അവരുടെ കുടുംബങ്ങൾ എത്ര കാലം കരയേണ്ടി വരും. ആയുധങ്ങളുമായി ഇരയെ കൊടുക്കാൻ പതിയിരിക്കുന്നവരും അവരെ അതിന് പ്രേരിപ്പിക്കുന്നവരുമൊക്കെ ഇതൊന്നും ഓർക്കണമെന്നില്ല. നൈമിഷികമായ വികാരാവേശത്തിൽ എടുത്തുചാടി പ്രതികാരം ചെയ്യാനിറങ്ങുന്ന ഭോഷ്കന്മാരും ഓർക്കാറില്ല നാളെ തങ്ങൾക്കും ഇതുപോലുള്ള ഗതി വരുമെന്ന്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ വിവിധ പാർട്ടി പ്രവർത്തകർ തമ്മിൽ കശപിശയും സംഘർഷവുമൊക്കെ എല്ലാ നാടുകളിലും പതിവാണ്. അത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും താനെ കെട്ടടങ്ങുകയും ചെയ്യും. അഥവാ വളർന്നു വികസിക്കാൻ തുടങ്ങിയാൽ തല്ലിക്കെടുത്തേണ്ടത് അതത് പാർട്ടി നേതൃത്വങ്ങളാണ്. അണികളെ കുരുതിക്കു കൊടുക്കാതെ പരിരക്ഷിക്കേണ്ട ചുമതല നേതാക്കൾക്കാണ്. തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നവർക്കു മാത്രമല്ല തോൽക്കുന്നവർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല. പണ്ടെന്നോ ഉണ്ടായ ഒരു കശപിശയുടെ പേരിൽ ആയുധമെടുക്കാൻ ഒരുങ്ങിയാൽ രാഷ്ട്രീയ പ്രവർത്തനം എവിടെ ചെന്നെത്തുമെന്ന് എല്ലാവരും ആലോചിക്കണം. എല്ലാറ്റിനും കേരള മാതൃകയെക്കുറിച്ച് ഏറെ അഹങ്കരിക്കുന്നവരാണല്ലോ നാം. നിസ്സാര രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പേരിൽ എതിർചേരിയിൽപ്പെട്ടവരെ ഒരു ദയവുമില്ലാതെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന കേരള മോഡലിൽ നിന്ന് സംസ്ഥാനത്തെ രക്ഷപ്പെടുത്തേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തന്നെയാണ്. കള്ളക്കണ്ണീർ പൊഴിച്ചതുകൊണ്ടോ സ്മാരകങ്ങൾ കെട്ടിപ്പൊക്കിയതുകൊണ്ടോ യാതൊന്നും നേടാനില്ല. അക്രമത്തിൽ നഷ്ടപ്പെടുന്ന ഒരു ജീവനും തിരികെ നൽകാൻ ആർക്കും സാധ്യവുമല്ല. കണ്ടവന്റെ വാക്കുകേട്ട് ആയുധങ്ങളുമായി ശത്രുവിനെ കുത്തിവീഴ്ത്താൻ ചാടിയിറങ്ങുന്നവരും ഒരു നിമിഷം ആലോചിക്കണം. രാഷ്ട്രീയ പ്രവർത്തനമെന്നാൽ ക്വട്ടേഷൻ കോർപ്പറേഷൻ പണിയല്ലെന്ന് മനസ്സിലാക്കണം. കേരളം രണ്ട് തിരഞ്ഞെടുപ്പുകൾ നേരിടാൻ ഒരുങ്ങുന്ന അവസരം കൂടിയാണിത്. സ്വാഭാവികമായും രാഷ്ട്രീയ അന്തരീക്ഷം പതിവിലേറെ ചൂടുപിടിക്കുമെന്ന് തീർച്ചയാണ്. രാഷ്ട്രീയ പിരിമുറുക്കം അണപൊട്ടുന്ന വികാരാവേശമായി പരിണമിക്കാതിരിക്കാൻ എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചോര വീഴ്ത്തി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ഏത് ശ്രമവും വിപരീത ഫലമാവും സൃഷ്ടിക്കുക എന്ന് മനസ്സിലാക്കാനുള്ള വിവേകബുദ്ധി ഇല്ലാതായിട്ടില്ല എന്ന് തന്നെ കരുതാം. അന്യർക്കുവേണ്ടി വെട്ടാനും ചാകാനും ഒരുങ്ങുന്നവരെ കാത്തിരിക്കുന്നത് ഇരുമ്പഴികളാണെന്ന വലിയ സത്യവും ഓർമ്മയിലുണ്ടാവണം. കൊല്ലാനും ചാകാനും തങ്ങൾ ചാവേറുകളല്ലെന്ന് അണികൾ മനസ്സിലാക്കണം. ചാവേറുകളായി ജീവിതം ഹോമിച്ചവരുടെ എണ്ണമറ്റ ദുരന്ത കഥകൾ മുന്നിലുള്ളപ്പോൾ പ്രത്യേകിച്ചൊരു പാഠപുസ്തകം ഈ വിഷയത്തിൽ തുറന്നുവെക്കേണ്ടതില്ല.